ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
பரீட்சை லோகான் கர்மசிதான் பிராமணோ நிர்வேதமாய ஆஸ்தியகிருதேன தத்விஜ்ஞானார்த்தம் சகுருமேவாபிகச்சேத்ஸ்மிபாணிஸ்ருத்ரியம் ப்ரஹ்மநிஷ்டம் அத இதானீம் அஸ்மாத் சாத்ய சாதனரூபாத் சர்வஸ்மாத் சம்சாராத் விரக்தஸ்ய பரஸ்யாம் வித்யாயாம் அதிகார பிரதர்சனார்த்தம் இதமிச்சதே. இவட பாஷகாரன்ற வியாக்கியானம் அனுசரித்து இதுவரை ഈ കഴിഞ്ഞ ഭാഗങ്ങളിൽ അപരാവിദ്യയെക്കുറിച്ച് പറഞ്ഞു. അപരാവിദ്യയുടെ പരമമായ ലക്ഷ്യം, പരമമായി അതിൽ നിന്ന് നേടാവുന്നുള്ളത് സംസാരഗതിയാണ്. അപരാവിദ്യയുടെ ഫലം അപരാവിദ്യയെക്കുറിച്ച് ഇനി പറയുന്നു. പിന്നെ ഇതാനും അസ്മാ സാധ്യ സാധന രൂപം സർവസ്മാ സംസാരാ വിരക്തസ്യ ഹിരണ്യഗർഭലോക പ്രാപ്തി വരെയുള്ള സംസാരം അസാധ്യ സാധന രൂപത്തിലുള്ളതാണ്. അതിൽ നിന്നും വിരക്തനായവന് പരസ്യം വിദ്യായം അധികാരം, അവനാണ് പരാവിദ്യയിൽ അധികാരം. തത് പ്രദർശനാർത്ഥം ഇതും ഉച്ചതി അതിനെ വ്യക്തമാക്കുന്നതിന് വേണ്ടി ഇത് പറയുകയാണ്. പരീക്ഷ ലോകാൻ പരീക്ഷയായി ദൃഗേദാദി അപരവിദ്യാവിഷയം സ്വാഭാവിക്ക് അവിദ്യ കാമകർമ്മ ദോഷവ പുരുഷാനുഷ്ഠേയം അവിദ്യ ദോഷബന്ധം ഏവ പുരുഷം പ്രതിവിഹിതത്വ തദനുഷ്ഠാന കാര്യഭൂതാശ്ച ലോകായി ദക്ഷിണ ഉത്തര മാർഗലക്ഷണ ഫലഭൂതാഹ ഏച വിഹിത അകരണ പ്രതിഷേധ അതിക്രമ ദോഷ സാധ്യ നരകത്തിരി പ്രേതലക്ഷണാഹ താനേതാനപേക്ഷ പ്രത്യക്ഷാനുമാനാഗമേഹി സർവതോ യാഥാത്മ്യനവധാര്യ ലോകാൻ സംസാരഗതിഭൂതാൻ അഭ്യുക്താദി സ്ഥാവരാന്താൻ വ്യാകൃത അവ്യാർത ലക്ഷണാം ബീജാങ്കുരവത് ഇതരേതര ഉത്പത്തി നിമിത്താൻ അനേക അനർത്ഥ ശത സഹസ്ര സങ്കുലാൻ കതളി ഗർഭവ അസാരാൻ മായാമരീചി ഊതക ഗന്ധർവനഗര ആകാര സ്വപ്ന ജലബുദ്ബുദഭേന സാമാൻ പ്രതിക്ഷണപ്രധ്വംസാൻ പൃഷ്ടധകൃത്വ അവിദ്യ കാമദോഷ പ്രവർത്തിത കർമ്മചിതാൻ ധർമാധർമ്മ നിർവർത്തിതാൻ ഇത്യേതത് ഇത്യേതത് നീണ്ട വാചകമാണ് ഭാഷകാരൻ. അവിടെയും തീരുന്നില്ല, മുമ്പോട്ട് പോവുകയാണ്. പരീക്ഷ ലോകാൻ എന്നുള്ളതിനെ വ്യാഖ്യാനിക്കുകയാണ്. പരീക്ഷ ലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായാത്. അപ്പോൾ പരീക്ഷ കർമ്മചിതാൻ ലോകാൻ, പരീക്ഷ ഇട്ടിട്ട് കർമ്മം കൊണ്ട് നേടുന്ന ലോകങ്ങളെല്ലാം പരീക്ഷിച്ചറിഞ്ഞിട്ട് എന്നാണ് ഭാഷകാരൻ ഇത്രയും വ്യാഖ്യാനിക്കുന്നത്. ഈ കർമ്മം കൊണ്ട് നേടുന്ന ലോകങ്ങൾ എന്ന് പറയുന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നു? അത് പറയുന്നു, യഥേത് ഋഗ്വേദാദി അപരവിദ്യാവിഷയം, അതാണ് ഈ സംസാരം. ഋഗ്വേദാദികളെയാണ് അപരവിദ്യ എന്ന് പറഞ്ഞത്. അതിന് വിഷയമായിരിക്കുന്ന സംസാരം എന്താണ്? സ്വാഭാവിക അവിദ്യ കാമ കർമ്മ ദോഷവത് പുരുഷാനുഷ്ഠേയം. സ്വാഭാവികമായിരിക്കുന്ന എന്ന് വെച്ചാൽ അനാദിയായിരിക്കുന്ന അവിദ്യ, അതിൻ്റെ ഫലമായി വരുന്ന കാമം, അതിൻ്റെ ഫലമായി വരുന്ന കർമ്മം, ഇങ്ങനെയുള്ള ദോഷങ്ങളെല്ലാം ഉള്ള പുരുഷാനുഷ്ഠേയം. പുരുഷൻ അനുഷ്ഠിക്കേണ്ടത്, പുരുഷൻ ചെയ്യുന്നതാണ് ഈ കർമ്മങ്ങൾ. അവിദ്യ ദോഷവന്തമേവ പുരുഷൻ പ്രതിവിഹിതത്വ, ഇത്തരം ദോഷങ്ങളുള്ള പുരുഷനാണ് അത് വിരിച്ചിരിക്കുന്നത്. അവിദ്യാദോഷമന്ദം സ്വർഗകാമയജേത തുടങ്ങി അവിദ്യാകാമ ദോഷങ്ങളുള്ളവന് വേണ്ടി കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, അവനാണ് അത് അനുഷ്ഠിക്കുന്നത്. തഥാ അനുഷ്ഠാന കാര്യഭൂതാശ്ച ലോകായി ദക്ഷിണ ഉത്തര മാർഗലക്ഷണാഹ. അക്കർമ്മങ്ങൾ, അക്കർമ്മങ്ങളോട് ചേർന്നു വരുന്ന ഉപാസനകൾ, ഇതെല്ലാം ആരനുഷ്ഠിക്കുന്നു, എന്തിനു വേണ്ടി അനുഷ്ഠിക്കുന്നു? ദക്ഷിണ ഉത്തര മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടി. ദക്ഷിണായനും ഉത്തരായനും ഗീതയിലും മറ്റും വിശദമായി ചർച്ച ചെയ്തതാണ്. അതിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നവരും അതിലൂടെ പോയി നേടേണ്ട ഫലങ്ങളെ ആഗ്രഹിക്കുന്നവർ ഫലഭൂത, അതാണ് ആ കർമ്മങ്ങളുടെ ഫലമായി വരുന്നത്. ഈ അതുമാത്രമല്ല ചോദിച്ച വിഹിത അകരുണ പ്രതിഷേധ അതിക്രമദോഷ സാധ്യ. ഇനി അതുകൂടാതെ വിഹിത അകരണം, വിഹിതമായ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നത് ദോഷമുണ്ട്. പ്രതിഷേധ അതിക്രമ ദോഷം, ചെയ്യരുതെന്ന് പറഞ്ഞതിന് ചെയ്യുക, രണ്ടിനും ദോഷമുണ്ട്. വിധിക്കുന്നത് ചെയ്യാതിരിക്കുക, നിഷേധിക്കുന്നതിന് ചെയ്യുക, ദോഷസാധ്യ. അതുകൊണ്ട് എന്തൊക്കെയാ സംഭവിക്കുന്നത്? നരക തിരി പ്രേതലക്ഷണമാണ്. അവർ മരണശേഷം നരകത്തിൽ പോകും, അല്ലെങ്കിൽ തിരിയക്കുകളാകും, തിരച്ഛീനമായി സഞ്ചരിക്കുന്ന മൃഗവും മറ്റും. അതാകും പ്രേതമാകാം. ആൾക്കാർ ചോദിക്കും അദ്വൈതത്തിനും പ്രേതമോ എന്ന് ചോദിച്ചു. ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പ്രേതം ഈ രൂപത്തിലൊക്കെയുള്ള ജന്മം ഉണ്ടാകും എന്നർത്ഥം. താനേതാൻ പരീക്ഷ. ഇതിനെല്ലാം ഈ കർമ്മങ്ങളെക്കുറിച്ച്, ഇതിന്റെ ഫലങ്ങളെക്കുറിച്ചെല്ലാം നല്ലവണ്ണം വിവേചിച്ചറിഞ്ഞ് പ്രത്യക്ഷാനുമാനാകമേഹി, പ്രത്യക്ഷമായി അനുമാനം, പ്രമാണം, യുക്തി, ആഗമ, ശ്രുതി, ഇതിലൂടെ എല്ലാം മനസ്സിലാക്കി എന്താണ് കർമ്മം, എന്താണ് അതിന് അധികാരി, എന്താണ് അതിന്റെ ഫലം, ഇതെല്ലാം മനസ്സിലാക്കി സർവതഃ യാഥാത്മ്യേന അവതാര്യ, പൂർണ്ണമായും അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി ലോകാൻ സംസാര ഗതിഭൂതാൻ അവ്യക്താദി സ്ഥാപരാന്താൻ പരീക്ഷ കർമ്മചിത്തു ലോകാൻ, കർമ്മം കൊണ്ടുണ്ടാകുന്ന ലോകം, ആ കർമ്മങ്ങളെക്കുറിച്ചാണ് വിശദീകരിച്ചത്. അതിന്റെ ലോകങ്ങൾ, അതിന്റെ ഫലമായി വരുന്ന ലോകങ്ങൾ, സംസാരഗതി ഭൂതാൻ അവ്യക്താദി സ്ഥാപരാന്താൻ, സാധാരണ പറഞ്ഞു വരുന്നതാണ്. വ്യാകൃത അവ്യാകൃത ലക്ഷണം, വ്യാകൃതവും അവ്യാകൃതവുമായിട്ടുള്ളത് അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ബീജാങ്കുര ഇതരേതര ഉത്പത്തി നിമിത്താൻ, ബീജാങ്കുരത്തെപ്പോൽ ബീജത്തിൽ നിന്ന് അങ്കുരം ഉണ്ടാകുന്നു, അങ്കുരത്തിൽ നിന്ന് വേറെ ബീജം ഉണ്ടാകുന്നു, ഇങ്ങനെ ഇത് അനാദി അനന്തമായി തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജ്ഞാനം കൊണ്ട് നശിക്കുന്നത് വരെ. അതാണ് ബീജാങ്കുരവത് ഇതരേതര ഉത്പത്തി നിമിത്താൻ. കർമ്മത്തിൽ നിന്ന് ശരീരം ഉണ്ടാകുന്നു, ആ ശരീരം കൊണ്ട് വീണ്ടും കർമ്മം ചെയ്യുന്നു, ആ കർമ്മം കൊണ്ട് വീണ്ടും ശരീരത്തെ എടുക്കുന്നു. ഇതാണ് ഇതരേതര ഉത്പത്തി നിമിത്താൻ. അനേക അനർത്ഥ ശത സഹസ്ര സംകുല, എത്ര അതെത്ര ഭീകരമാണോ, എത്ര വിസ്തൃതമാണോ പ്രപഞ്ചം, എന്നാൽ തന്നെ എൻ്റെ അർത്ഥം എന്താണ്? വിസ്തൃതമായതെന്നാണ്, വളരെ വലിപ്പമുള്ളതെന്നാണ് പ്രപഞ്ച ശബ്ദത്തിന്റെ അർത്ഥം തന്നെ. അനേക അനർത്ഥ ശത സഹസ്ര, നൂറായിരം അനർത്ഥങ്ങൾ കൂടിയത്, അനേക അനർത്ഥ ശത സഹസ്ര സങ്കുലാൻ. എന്നാൽ ചിന്തിക്കുന്നവർക്കോ കദളി ഗർഭവത് അസാരാൻ, എന്താണ് വാഴപ്പിണ്ടി പോലെ, അതെന്താണ് ദുർബലമാണ്, അസാരാൻ സാരമുള്ളതല്ല എന്ന് പറയുന്നത് സാധാരണ മരത്തിന്റെ കാതൽ എന്ന് പറയുന്നത് ഉറപ്പുള്ളതാണ്. പക്ഷെ അതുപോലെ തന്നെയല്ലോ വാഴപ്പിണ്ടി, അത് രണ്ടും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഒന്ന് വളരെ ദുർബലവും മറ്റത് വളരെ ശക്തവുമാണ്. ഈ പ്രപഞ്ചം വളരെ ദുർബലമാണ്, സാരമില്ലാത്തതാണെന്ന് കാണിക്കാനാണ് ആ ഉദാഹരണം പറഞ്ഞത്. കദളി ഗർഭവ അസാര. പിന്നെ അതെന്താണ് വാസ്തവത്തിൽ ചിന്തിക്കുന്നവർക്ക്, വിവേകികൾക്ക്, തത്വജ്ഞാനികൾക്ക്? മായ മരീചി ഉദകം, മായ പോലെ മരീച്ചുതകം, മരുഭൂമിയിലെ ജനൻ പോലെ ഗന്ധർവ നഗരം, ആകാശത്തിലും മറ്റും കാണുന്ന വിഭ്രമങ്ങൾ ചിലർക്ക് എങ്ങനെ ഉണ്ടാവും? ഗന്ധർവ നഗര ആകാര സ്വപ്നം, സ്വപ്നത്തെ പോലെ ജലബുദ്ബുദ ഭേദം, ജലത്തിലുണ്ടാകുന്ന നുരയും പതയും പോലെ, ബുദ്ബുദ ഭേനങ്ങളെപ്പോലെ സമാൻ അതുപോലെയുള്ളതാണ്. പ്രദക്ഷിണ പ്രധ്വംസാൻ, പ്രദക്ഷിണം നശിക്കുന്നതാണോ നിലനിൽപ്പുള്ളതല്ല. വിവേകികളെ സംബന്ധിച്ച് ഇതെല്ലാം ക്ഷണികമാണ്, ഇതിനൊന്നും നിലനിൽപ്പില്ല, വെറും കൽപ്പന മാത്രം, ഭാവന മാത്രം, പ്രതീതി. ഇങ്ങനെയുള്ള ഈ വിഷയങ്ങളെ ഇതാണ് ലോകാൻ പരീക്ഷ, കർമ്മചിത്താൻ ലോകാൻ, അതാണ് ഇതുവരെ പറഞ്ഞത്. ആ ലോകങ്ങൾ നിസ്സാരമാണ്, അതിനെല്ലാം പൃഷ്ഠതഹകൃത്വ, നിസ്സാരമാക്കിയിട്ട് തള്ളിക്കളഞ്ഞിട്ട് എന്നവർ പിന്തള്ളിയിട്ട്, അതിനാണ് പൃഷ്ഠതഹകൃത്വ. അവിദ്യ കാമദോഷ പ്രവർത്തിത കർമ്മചിത്താൻ ധർമാധർമ്മ നിർവർത്തിത നിത്യേത, ചുരുക്കി പറയുന്നു അവിദ്യ കാമദോഷ പ്രവർത്തിതം. അവിദ്യ കാമദോഷങ്ങളെ കൊണ്ട് സംഭവിക്കുന്നതും കർമ്മചിത്താൻ, അതുകൊണ്ടുള്ള കർമ്മങ്ങളാൽ സഞ്ചയിക്കപ്പെടുന്നതുമായ ധർമാധർമ്മ നിർവർത്തിതാൻ, ധർമാധർമ്മങ്ങളെ കൊണ്ട് നേടുന്നതുമായ വിദ്യേത, ഇങ്ങനെയുള്ള ലോകങ്ങളെ, അതാണ് പറഞ്ഞെന്താണ് പരീക്ഷ ലോകാൻ കർമ്മചിത്താൻ. അതുപോലെ ബ്രാഹ്മണോ നിർവേദം ആയാ, ഇതിനെല്ലാം ആരാണ് വിവേകിയായ ബ്രാഹ്മണൻ എന്നവർ, സമതമാദി ഗുണങ്ങളുള്ളവൻ. ഗീതയിൽ വർണ്ണിച്ചല്ലോ ബ്രാഹ്മണ ഗുണങ്ങൾ, അത്തരം ഗുണങ്ങളെല്ലാം ഉള്ളവൻ, അങ്ങനെയുള്ള ബ്രാഹ്മണൻ. ഇതിനെല്ലാം ശരിയായ രീതിയിൽ ചിന്തിച്ച് മനസ്സിലാക്കി നിർവേദമായ അതാണ് പറയുന്നത്. അവൻ ഇതിൽ നിന്നെല്ലാം വിദഗ്ധനാകുന്നു, കാരണം അവൻ വേദം അധ്യയനം ചെയ്യുന്നു, കർമ്മങ്ങളെക്കുറിച്ചും ഫലങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നു, അവൻ്റെ ഉള്ളിൽ വിവേകമുണ്ടാകുന്നു, ഇതിൻ്റെ നിസ്സാരതയെ മനസ്സിലാകുന്നു, അവൻ ഇതിൽ നിന്നെല്ലാം വിദഗ്ധനാകുന്നു. പക്ഷെ അങ്ങനെ വിദഗ്ധനാകുന്നവന് ഇത്തരം യോഗ്യതകളെല്ലാം ഉണ്ടായിരുന്നു, അമാനിത്വം, അദംബിത്വം, അഹിംസ, ശാന്തിരാർജവം, എന്നെല്ലാം പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉള്ളവൻ. അങ്ങനെയുള്ള ഒരുവൻ ബ്രാഹ്മണൻ ഇതിൽ വിരക്തനാകുന്നു. അവിടെ ഭാഷ്യകാരൻ അല്പം കൂട്ടിച്ചേർത്തു, അത് വലിയ വിവാദങ്ങൾക്ക് കാരണമാകുകയും ചെയ്തിട്ടുണ്ട്. ഈ ശാങ്കര പരമ്പരയിൽ തന്നെ വലിയ വിവാദം ഉണ്ടാക്കിയൊരു കാര്യമാണ് അടുത്തെഴുതിയിരിക്കുന്നത്. ബ്രാഹ്മണ സേവ വിശേഷതോ അധികാര സർവത്യാഗേന ബ്രഹ്മവിദ്യായ എന്നെഴുതി. അന്ന് മന്ത്രത്തിൽ പറയുന്നില്ല, ബ്രാഹ്മണസ്യ ഏവ വിശേഷതോ അധികാര സർവത്യാഗേന ബ്രഹ്മവിദ്യായ. സർവത്യാഗേന ബ്രഹ്മവിദ്യ എന്ന് പറഞ്ഞാൽ സന്യാസത്തോടുകൂടിയ ബ്രഹ്മവിദ്യ. അതിന് വിശേഷമായ അധികാരം എന്ന് വെച്ചാൽ പ്രത്യേകമായ അവകാശം ബ്രാഹ്മണ സേവ ബ്രാഹ്മണന് മാത്രമേ ഉള്ളൂ എന്നെഴുതി വെച്ചു. എന്നെഴുതിക്കഴിഞ്ഞപ്പോൾ പലയിടത്തും ഇത്തരം പ്രയോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ എഴുതി വെച്ചപ്പോൾ അതൊരു വിവാദത്തിന് കാരണമായി. പുറത്തല്ല വിവാദം ഉണ്ടായത്, ഈ ആചാര്യ പരമ്പരയിൽ തന്നെ വിവാദമുണ്ടായി. അതെന്താ അങ്ങനെ പറഞ്ഞത്? ഇവിടെ ആനന്ദഗിരി പറയുന്നുണ്ട്, എന്താണോ ബ്രാഹ്മണ സൈവ അധികാര, സന്യാസത്തിന് ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്ന് വെച്ചാൽ ക്ഷത്രിയൻ വൈശ്യൻ തുടങ്ങിയവർ മുഖ്യമായും ത്രൈവർണികരെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ശൂദ്രനും ചണ്ഡാളന്റെയും വർണ്ണബാഹ്യന്മാരുടെ കാര്യം കൂടെ പറയുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ. പക്ഷെ വിശേഷിച്ച് ഭക്ഷ്യകാരൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ആനന്ദഗിരി പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ. കാരണം എന്തുകൊണ്ട്? അത്തരം ഗുണങ്ങൾ ബ്രാഹ്മണനിൽ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്നോ. അങ്ങനെ ഒരു വിഭാഗം ആചാര്യന്മാർ, ആനന്ദഗിരിയുടെ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാർ, ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇതൊരു പ്രമാണവാക്യമാണ്, പറഞ്ഞിരിക്കുന്നത് ആചാര്യനാണ്, ബ്രാഹ്മണന് മാത്രമേ സന്യാസത്തിന് അധികാരമുള്ളൂ എന്ന് പറഞ്ഞാൽ അത് സ്വീകരിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് ആണ് ശങ്കര പരമ്പരയിൽ ശങ്കരാചാര്യ മഠങ്ങളിലെല്ലാം ജാതി നോക്കി സന്യാസം കൊടുക്കത്തുള്ളൂ. ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവരേ ഉള്ളൂ, അല്ല ശമതമാതി ഗുണങ്ങൾ അല്ല ബ്രാഹ്മണ ജാതിയിൽപ്പെട്ടവന് സന്യാസം കൊടുക്കത്തുള്ളൂ. ഇതൊക്കെ ഇവിടെ പറയാമോന്ന് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ പറയുകയാണ് ധൈര്യമായിട്ട്. ബ്രാഹ്മണന് മാത്രമേ സന്യാസം കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ അതിൽ തന്നെ ശങ്കര പരമ്പരയുള്ള ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്തുകൊണ്ടാണ്? ഭാഷയെ എങ്ങനെ വേണോ വളച്ചു തിരിച്ചൊക്കെ വ്യാഖ്യാനിക്കാം. കാരണം മന്ത്രത്തിൽ ബ്രാഹ്മണ നിർവേദമായ ബ്രാഹ്മണൻ നിർവേദത്തെ പ്രാപിച്ചു എന്നേ ഉള്ളൂ. അത് ബ്രാഹ്മണ ജാതിയെന്നോ അല്ലെങ്കിൽ ബ്രാഹ്മണത്വ ഗുണങ്ങളുള്ളവനെന്നോ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഭാഷകാരനാണെന്ന് വ്യാഖ്യാനിച്ച് ബ്രാഹ്മണ ജാതി എന്നാക്കി. കാരണം എന്തുകൊണ്ട്? അത് അധികാരം എന്ന് പറഞ്ഞു. ബ്രാഹ്മണ സേവ വിശേഷതോ അധികാരം. അപ്പൊ ആചാര്യന്മാര് രണ്ടു വർഷമായി. എങ്ങനെയാണ് രണ്ടു വർഷമാക്കിയത്? എല്ലാവരും പണ്ഡിതന്മാരാണ്, എല്ലാവരുടെ കയ്യിൽ സംസ്കൃതമുണ്ട്, സംസ്കൃത വ്യാകരണമുണ്ട്. ഒരു കൂട്ടർ എങ്ങനെയാ പറയുന്നത്? ബ്രാഹ്മണസ്യ ഏവ. ഏവ എന്ന് പറഞ്ഞാൽ മാത്രം, വേറെ ആർക്കും അധികാരമില്ല. ബ്രാഹ്മണസ്യ ഏവ, അതുകൊണ്ട് ബ്രാഹ്മണന് മാത്രം. എന്തുകൊണ്ട്? വൈദിക ധർമ്മം അനുഷ്ഠിച്ച് ജീവിക്കുന്ന ബ്രാഹ്മണനാണ്, വേദ അധ്യയനം ചെയ്യുന്നത് മുഖ്യമായിട്ടും ബ്രാഹ്മണനാണ്, സമതമാതി ഗുണങ്ങൾ കണ്ടുവരുന്നത് ബ്രാഹ്മണരെല്ലാണ്, ബ്രാഹ്മണ ജാതിയിൽ പിറന്നവരിലാണ്, അതുകൊണ്ട് ബ്രാഹ്മണന് മാത്രം. പിന്നെ എന്താണോ വേദാധ്യയനം, അധ്യാപനം തുടങ്ങിയ സാത്വിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണനാണ്, അതുകൊണ്ട് ബ്രാഹ്മണന് മാത്രം. ക്ഷത്രിയനും വൈശ്യനും ഒന്നും എന്തുകൊണ്ടില്ല? കാരണം ക്ഷത്രിയന്റെ ജോലി യുദ്ധമാണ്, രാജ്യഭരണമാണ്, രാജസ കർമ്മങ്ങളാണ് ചെയ്തത്. രാജസ കർമ്മങ്ങൾ ചെയ്യുന്ന ഒരുവന് സന്യാസത്തിന് എങ്ങനെ അധികാരം വരും? അത് വരാൻ സാധ്യമല്ല. വൈശ്യനാണെങ്കിൽ കൃഷി, ഓരോ വാണിജ്യമാണ്, വ്യവഹാരത്തിലാണ്, അയാൾ കർമ്മത്തിലാണ്, അയാൾക്ക് സന്യാസത്തിന് അധികാരമില്ല. പക്ഷെ ത്രൈവർണികർക്ക് വേദാധ്യയനത്തിന് അവകാശമുണ്ട്, മൂന്ന് കൂട്ടർക്ക്. പക്ഷെ അവരുടെ കർമ്മം എല്ലാം വേറെയാണ്. ബ്രാഹ്മണൻ സത്വപ്രധാനിയാണ്, വൈശ്യനും ക്ഷത്രിയനും രജോഗുണ പ്രധാനികളാണ്, അതുകൊണ്ട് അവർക്ക് സന്യാസത്തിന് അധികാരമില്ല എന്ന് സമർത്ഥിച്ചു. അതാണ് ശങ്കര പരമ്പരയിൽ, ശങ്കര മഠങ്ങളിലെല്ലാം ഇന്നും പിന്തുടർന്നു വരുന്നത്. അപ്പോൾ ആചാര്യൻ അങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് അവരങ്ങനെ പിന്തുടരുന്നു, അത് തെറ്റാണ് എന്ന് പറയാൻ വയ്യ. കാരണം ആചാര്യൻ പറഞ്ഞത് ആ പരമ്പര അനുസരിക്കേണ്ടത് ആണല്ലോ. നമ്മുടെ ഗുരു പറയുന്ന നമ്മളനുസരിക്കുന്നു. അപ്പോൾ ആ പരമ്പരയുടെ ഗുരു പറയുന്നത് അവരനുസരിക്കുന്നു. അപ്പം അതുകൊണ്ട് ഒരു പരമ്പര എന്നുള്ള നിലയ്ക്ക് തെറ്റാണെന്ന് പറയാൻ നിവൃത്തി. പക്ഷെ അതേ പരമ്പരയിൽ തന്നെ വേറെയും കാഴ്ചപ്പാടുണ്ടായി. അതിന് സുരേശ്വരാചാര്യരാണ് അതിന്റെ തുടക്കക്കാരൻ. സുരേശ്വരാചാര്യർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് പ്രൗഢിവാദമാണ്. പിന്നെ പ്രൗഢിവാദം എന്ന് പറയും എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് ശരിയല്ല. കാരണം ഇതിന്റെ യോഗ്യത എന്താണ്? സന്യാസത്തിന്റെ ഒരു ജാതിയിൽ പിറക്കുന്നതല്ല, മറിച്ച് ഗുണങ്ങളാണ്, സമതമാതി ഗുണങ്ങളാണ്. ഗുണങ്ങളുള്ളവർ എവിടെ വന്നാലും അവർക്ക് സന്യാസത്തിന് അധികാരമുണ്ട്. അത് ബ്രാഹ്മണനായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഇതിന്റെ വിശേഷത ഇത്യുക്തിയ ബ്രാഹ്മണ ഇതരസ്യാവി സന്യാസ അധികാരം അനുമന്യത്തെ ഇവ ഭാഷ്യകൃത് ഇത്യവധേയം. ഇതാണ് രണ്ടാമത്തെ പക്ഷം, അതിവിടെ പറയുന്നുണ്ട്. അതും ശങ്കര പരമ്പരയിൽ ആചാര്യന്മാരിൽ നിന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്ന് പറയുന്നതിന് കാരണം എന്താണ്? ബ്രാഹ്മണസ്യ ഏവ, ഏവ എന്ന് വെച്ചാൽ മാത്രം, ഇതാണ് അന്യം വ്യാവൃത്തി ആണ് ഏവശബ്ദത്തിന്റെ അർത്ഥം, മറ്റാരും ഇല്ല എന്നാണ്. പക്ഷെ അത് കഴിഞ്ഞ് വേറൊരു വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വിശേഷത അധികാരം. വിശേഷത എന്ന് പറഞ്ഞാൽ അതിന് പലതരത്തിലും അർത്ഥം പറയാം. മുഖ്യമായ അധികാരം എന്ന് വരും, മുഖ്യമായ അധികാരം, പ്രധാനമായ അധികാരം, അങ്ങനെ ഒരർത്ഥം പറയാം. വിശേഷപ്പെട്ട അധികാരം, ആ വാക്കിന് അങ്ങനെ ഒരർത്ഥം എടുത്തിട്ട് അവർ പറയുന്നു വിശേഷത ഇത്യുക്ത്യ. വിശേഷത എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് പ്രധാനമായിട്ട് ബ്രാഹ്മണർ. എന്തുകൊണ്ട്? വൈദിക ധർമ്മം അനുസരിച്ച് സാത്വികമായ ജീവിതം നയിക്കുന്ന ബ്രാഹ്മണരാണ്. പക്ഷേ മറ്റുള്ളവരിലും ഗുണസമ്പന്നരായ വ്യക്തികൾ ജനിക്കാം. അങ്ങനെ ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് സന്യാസത്തെ നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം അത് മാത്രമല്ല, പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ക്ഷത്രിയന്മാരെ കുറിച്ച് പ്രത്യേകിച്ചും പറയുമ്പോൾ എന്താണോ, വാർദ്ധക മുനിവൃത്തിനാം യോഗാനാം യോഗേനാന്തി തനുത്യത. എല്ലാവരും ഒന്നുകിലും യുദ്ധം ചെയ്ത് മരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, വാർദ്ധക്യത്തിൽ മുനിവൃത്തി സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം പറയുന്നുണ്ട്. അവസാനം സന്യാസം, രാജ്യഭാരം പുത്രന്മാരെ ഏൽപ്പിച്ചിട്ട് അവര് സന്യാസത്തിനായി പോകുന്നു. അതാണ് ബ്രാഹ്മണൻ എന്ത് ചെയ്യുന്നു, വനപ്രസ്ഥം, സന്യാസം ഇതെല്ലാം സ്വീകരിക്കുന്നു. കർമ്മത്തെ ഉപേക്ഷിച്ചിട്ട്, പൗരോഹിത്യം തുടങ്ങിയ അതിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് അത് സ്വീകരിക്കുന്നു. അതുപോലെ ക്ഷത്രിയനും ചെയ്യുന്നു, രാജ്യഭാരവും മറ്റും ഉപേക്ഷിച്ചിട്ട് സന്യാസത്തെ സ്വീകരിക്കുന്നു. വൈശ്യനും ചെയ്യുന്നു. അത് സർവ്വസാധാരണമായി പറഞ്ഞിരിക്കുന്നു. സർവ്വസാധാരണമായി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, മനുസ്മൃതി അതുപോലുള്ള സ്മൃതികളും മറ്റും അനുസരിച്ച് അത് ആശ്രമധർമ്മമായും പറഞ്ഞിരിക്കുന്നു. ത്രയവർണ്ണികർ അനുഷ്ഠിക്കേണ്ടതായ ധർമ്മമായിട്ടെങ്ങനെ ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം കഴിഞ്ഞ് വാനപ്രസ്ഥം, സന്യാസവും പറഞ്ഞിരിക്കുന്നു. ഇത് ആശ്രമികൾക്ക് വേണ്ടി പറഞ്ഞിരിക്കുകയാണ്, ജീവിതധർമ്മമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായും അനുഷ്ഠിച്ചല്ലേ പറ്റൂ. അപ്പോൾ വർണ്ണ ആശ്രമവ്യവസ്ഥ എന്നാണ്, വർണ്ണവ്യവസ്ഥ പോലെ തന്നെ പ്രാധാന്യമാണ് ആശ്രമവ്യവസ്ഥ. ആശ്രമവ്യവസ്ഥയിൽ ഗാർഹസ്ഥ്യം കഴിഞ്ഞടുത്ത് വരുന്നത് എന്താണ്, വാനപ്രസ്ഥം അല്ലെങ്കിൽ സന്യാസമാണ്. അത് കർശനമായി സ്മൃതികളിൽ പറഞ്ഞിരിക്കുകയും പുരാണ ഇതിഹാസങ്ങളിലെല്ലാം അതിന് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുള്ളപ്പോൾ ക്ഷത്രിയനും അതാണല്ലോ ചെയ്യേണ്ടത്, മറ്റെന്ത് ചെയ്യാനാണ്? ഇതാണ് ഇതിഹാസങ്ങളിൽ കാണുന്നത്. അപ്പോൾ പിന്നെ ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ എന്നെങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ വിശേഷത, പക്ഷെ ബ്രാഹ്മണന് പ്രത്യേകമായ അധികാരമുണ്ട് എന്നാണ്. വിശേഷിച്ചുള്ള ഒരു അധികാരമുണ്ട്. വിശേഷിച്ചുള്ള അധികാരം എന്താണ്? ഇന്ന് നിലനിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. എന്താണോ ശങ്കരമഠങ്ങളിലും മറ്റും ബ്രാഹ്മണന് മാത്രമേ സന്യാസം കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ സന്യാസത്തിൽ ശങ്കര പരമ്പരയിൽ തന്നെ ശങ്കരമഠങ്ങൾക്ക് പുറത്ത് ആശ്രമങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം ഉണ്ടാകാനുള്ള ഒരു കാരണം ഈ രണ്ട് അഭിപ്രായ രീതികളാണ്. വടക്കേ ഇന്ത്യയിൽ കുറിച്ചറിയ മണ്ഡലേശ്വരന്മാർ മഠങ്ങൾ സന്യാസ ഈ ശങ്കരമഠങ്ങളിൽ നിന്ന് വിട്ട് സ്വതന്ത്രമായിട്ട്, കാരണം അത് അബ്രാഹ്മണർക്ക്, ബ്രാഹ്മണരല്ലാത്തവർക്ക് സന്യാസം സ്വീകരിക്കുന്നതിന്. അവിടെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഈ ത്രൈവർണികർ, ആ ത്രൈവർണികർക്ക് ആ പരമ്പരയിൽ സന്യാസം കൊടുക്കും, അല്ലാത്തവർ കൊടുക്കത്തില്ല. അല്ലാത്തവർക്ക് സന്യാസം വേണമെങ്കിൽ കബീർ പന്ത്, രാമാനന്ദ പന്ത് എന്നൊക്കെ പറഞ്ഞ് വേറെ സമ്പ്രദായങ്ങളുണ്ട്. അവിടെ പോയാലേ സന്യാസം കിട്ടത്തുള്ളൂ. ശങ്കര പരമ്പരയിൽ ഈ ഒരു ശങ്കര മഠങ്ങളിൽ ഇങ്ങനെ ബ്രാഹ്മണർക്ക് മാത്രം സന്യാസം കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് വേറിട്ട് വേറെ സമ്പ്രദായങ്ങളുണ്ടായി. അവിടെ മഠാധിപതിമാരായും എല്ലാം മറ്റ് വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് വന്നു. എന്നാലും പൊതുവെ എന്താണ് വിശേഷതാധികാരം, ബ്രാഹ്മണന് വിശേഷതാധികാരമുണ്ട്. അതൊക്കെ ഇപ്പോൾ വന്നു 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 ഇവന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായി. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കന്നക്ഷേത്രങ്ങളുണ്ട് വടക്കേ ഇന്ത്യയിൽ. അവിടെയൊക്കെ പോയി താമസിച്ചിട്ടുള്ളവർക്കറിയാം, അവിടെ ബ്രാഹ്മണ സന്യാസിയാണെങ്കിൽ ഒന്ന് രണ്ട് കറിയുടെ കൂടുതൽ കൊടുക്കും. തമാശയായിട്ട് തോന്നും, പക്ഷെ വാസ്തവമാണ്. അല്ലാതെ ബാക്കിയുള്ള സന്യാസിമാരാണെങ്കിൽ കറി കുറയും. പിന്നെ അവിടെ കൊടുക്കുന്നത് ഗോതമ്പ് ചപ്പാത്തിയാണ് കൊടുക്കുന്നത്. അത് ബ്രാഹ്മണ സന്യാസിയാണെങ്കിൽ നല്ലവണ്ണം വേവിച്ച് കൊടുക്കും, നെയ്യൊക്കെ പുരട്ടി കൊടുക്കും. ബ്രാഹ്മണനല്ല എങ്കിൽ ശരിക്കും വേകത്തില്ല, ആമപാകം, പകുതി വേവിച്ചു കൊടുക്കും, നെയ്യ് പുരട്ടത്തില്ല. ഇതാണ് വിശേഷത അധികാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്നക്ഷേത്രങ്ങളിലും മറ്റും. എന്തായാലും ഭാഷകാരൻ അങ്ങനെ എഴുതി വെച്ചതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിലത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇത് രഹസ്യമായ കാര്യമൊന്നുമല്ല, നിങ്ങളാരും അവിടെ പോയിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്കത് കേട്ടപ്പോൾ ചിരി വരുന്നത്. ഇത് ഇന്നും നടന്നു വരുന്ന കാര്യമാണ്. ഇന്നത്തെ കാര്യം എനിക്കറിയത്തില്ല, ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യം ഞാൻ പറയും. ഇന്ന് മാറിയൊന്നും അറിയില്ല. അപ്പൊ ആ വിശേഷതാധികാരം എന്തായാലും ഇത് വളരെ വിവാദമുണ്ടാക്കിയതാണ്. ഇതിനെ സംബന്ധിച്ച് സന്യാസത്തിന്റെ അധികാരം ആർക്കാണോ, ഇതിനെ സംബന്ധിച്ച് പറയും ഞാൻ ബ്രാഹ്മണനാണെന്ന് പറയും. നമ്മുടെ മലയാള നാട്ടിൽ നിന്ന് പോകുന്ന മിക്കവാറും പേര് അവിടെ പോയി അത് പറഞ്ഞാൽ ഈ സ്പെഷ്യൽ റൊട്ടി വാങ്ങി, കാരണം അവിടെ ആർക്കും തിരിച്ചറിയാൻ പറ്റത്തില്ലല്ലോ. ഇത് പറഞ്ഞാൽ മതി, ചോദിക്കും എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ചിലരങ്ങനെയല്ല, ചില സ്വാമിമാര് അവിടെയുള്ളവർ തന്നെ ഇവർക്കറിയാം ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടെന്നറിയുന്നുണ്ട്. അവിടുത്തെ പാചകക്കാരനെ അല്ലെങ്കിൽ മാനേജരെ കണ്ട് എന്തെങ്കിലും ചില്ലറ കൊടുക്കും, കൊടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടും, ബ്രാഹ്മണനാവണമെന്നൊന്നുമില്ല. അങ്ങനെ കഴിക്കുന്നവരുമുണ്ട്, ചിലർ അവിടെ പോയിട്ട് ഇതങ്ങ് നേരെ അങ്ങ് പറയും, അപ്പോൾ ഇത് കിട്ടും. അന്യക്ഷേത്രങ്ങളിലാണ്, ആശ്രമങ്ങളിലല്ല. ആശ്രമങ്ങളിൽ അങ്ങനെയുള്ള വേർതിരിവൊന്നുമില്ല, അന്യക്ഷേത്രങ്ങളിലതുണ്ട്. സൗജന്യമായിട്ട് സന്യാസിമാർക്ക് ഭിക്ഷ കൊടുക്കുന്നുണ്ട്. വിളമ്പുന്ന സ്ഥലം രണ്ടാണ്, ഭക്ഷണം വാങ്ങുന്ന രണ്ട് സ്ഥലത്തു നിന്നാണ്, കൊടുക്കുന്ന രണ്ട് സമയത്താണ്. അങ്ങനെയൊക്കെയുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്. സന്യാസ അധികാരത്തെ കുറിച്ച് ആർക്കാണ് സന്യാസത്തിന് അധികാരം എന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി. ഇത് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ചാണ്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയാനുമില്ല. അത് ഏത് വർണ്ണമായാലും ശരി, ബ്രാഹ്മണനോ ക്ഷത്രിയോ വൈശ്യയോ, അവർക്ക് ഇതിനധികാരമേ ഇല്ല. പക്ഷെ പണ്ടങ്ങനെ ആയിരുന്നില്ല. സ്മൃതികളിലൊക്കെ പറയുന്നതനുസരിച്ച് എന്താണ്, സ്ത്രീയും പുരുഷനും ഒരുമിച്ചാണ് വാനപ്രസ്ഥത്തിന് പോകുന്നത്. അല്ലാതെ പുരുഷന് മാത്രമല്ല സന്യാസം, അതായിരുന്നു നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലൊക്കെ പറയുന്നു. പക്ഷേ ഈ സമ്പ്രദായത്തിൽ വന്നപ്പോൾ സ്ത്രീകൾക്ക് സന്യാസം പാടില്ല എന്ന് തന്നെ ഇപ്പം മാറി വരുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ തന്നെ സ്ത്രീകളും സന്യാസം സ്വീകരിക്കുന്നുണ്ട്. അവര് മണ്ഡലേശ്വരം മണ്ഡലേശ്വരിമാരും മഠാധിപതിമാരുമൊക്കെ ആകുന്നുണ്ട്. പക്ഷെ അതിന്റെ പേരിലുള്ള വഴക്കുകൾ ഇന്നും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കുംഭമേളയ്ക്ക് അതിന്റെ പേരിൽ വഴക്കും ബഹളവും ഒക്കെ നടന്നു. സ്ത്രീകൾക്കതാകാമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അവിടെ നടന്നു. അതിനൊക്കെ അംഗീകരിക്കാൻ ഇന്നും ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്നു ബ്രാഹ്മണ സൈവ എന്ന് പറഞ്ഞിരിക്കുന്നു. അതും പുല്ലിംഗം ഉപയോഗിച്ചിരിക്കുന്നു, ബ്രാഹ്മണി എന്ന് പറഞ്ഞിട്ടില്ലെന്ന്. അപ്പോ പിന്നെ അതിൽ പിടിച്ചാവും. ഇതൊക്കെ വ്യാകരണത്തിനും ഭാഷയിലും പിടിച്ചുള്ള തർക്കങ്ങളാണ്. പുല്ലിംഗം പറഞ്ഞുകൊണ്ട് പുരുഷനെ അധികാരമുള്ളൂ. ഇങ്ങനെയാണ് ഇതിന്റെ ചർച്ച പോകുന്നത്. അതിന്റെ രസകരമായ ചർച്ചകൾ വേണമെങ്കിൽ സംസ്കൃതത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, അതൊക്കെ വായിച്ചു നോക്കുന്നു. എന്തായാലും ഇവിടെ ഈ രണ്ടഭിപ്രായം ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ആനന്ദഗിരി പറഞ്ഞു ബ്രാഹ്മണ സൈവ, അശ്വമാനന്റെ ടീകയിൽ പറഞ്ഞു വിശേഷത ഇത് ഇത്യുക്തിയ ബ്രാഹ്മണ ഇതരസ്യാമി. ബ്രാഹ്മണ ഇതരം എന്ന് പറയുമ്പോൾ പിന്നെ അന്യവർണ്ണത്തിൽപ്പെട്ടവനും യോഗ്യനാണെങ്കിൽ സന്യാസ അധികാരം, സന്യാസത്തിൽ അധികാരമുണ്ട്. അനുമന്യത ഏവ ഭാഷ്യ, അത് ഭാഷ്യകാരൻ തന്നെ അനുവദിക്കുന്നു എന്നാണ്. പക്ഷെ ഏവ ശബ്ദത്തെ പിടിച്ച് പാലിക്കുന്നവരത് സമ്മതിക്കത്തില്ല. ഏവ എന്ന് പറഞ്ഞാൽ പ്രത്യേക അധികാരം എന്നേ ഉള്ളൂ. വിശേഷതയ്ക്ക് പ്രത്യേക അധികാരമാണുള്ളൂ. മറ്റത് വിശേഷത എന്ന് പറയുന്നതിനോട് മുഖ്യമായ അധികാരം. മുഖ്യമായ അധികാരം ആണെങ്കിലും ഗൌണമായ അധികാരം മറ്റുള്ളവർക്കുമുണ്ട്. അപ്പോൾ ആ സന്യാസത്തിൽ തന്നെ ഒരു മുഖ്യത ഉണ്ടായിരിക്കും ബ്രാഹ്മണന്. ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭക്ഷണത്തിനും ഇരിപ്പിടത്തിനും വരും, അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട്. അതിനൊക്കെ വ്യത്യാസമുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നല്ല കാര്യമാണ്. കാരണം ഈ ബ്രാഹ്മണ സന്യാസം ഇതിൻ്റെയൊക്കെ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം. അതായത് സന്യാസിമാരെ സംബന്ധിച്ച് ഇവിടെ നമ്മൾ നമശിവായ എന്ന് അഭിസംബോധന ചെയ്യുന്ന പോലെ ഈ ദശനാമി പരമ്പരയിൽ സന്യാസിമാര് ഓം നമോ നാരായണായ എന്ന് പറഞ്ഞാണ് പരസ്പരം അഭിവാദനം ചെയ്യുന്നത്. നാരായണ സ്വരൂപനായ നിനക്ക് നമസ്കാരം എന്നാണ്. നാരായണനാണ് ഇതിന്റെ തുടക്കം നാരായണനിൽ നിന്നാണ്, നാരായണേഷയിൽ നിന്നാണ്, അങ്ങനെയൊക്കെ പല വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ അതിന് ഓം എന്നുള്ള പ്രണവ മന്ത്രം കൂട്ടിച്ചേർത്താണ് അത് പറയുന്നത്. നമ്മളിവിടെ ഇപ്പോൾ നമ ശിവായ എന്ന് പറയും, പ്രണവം ചേർത്ത് പറയണമെന്നാണ് അഭിവാദനം.